بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. 17 فدنيرا متى مسألة استحباب بشارة المسلم بما يسره. استحباب ഇസ്തിഹ്ബാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുസ്തഹബാണ് എന്ന കാര്യം. മുസ്തഹബ് എന്ന് പറഞ്ഞാൽ എന്താ? സുന്നത്ത്. സുന്നത്താണ് എന്ന കാര്യം ഇസ്തിഹ്ബാബ്. ഈ കാര്യം അത് മുസ്തഹബാണ് എന്നത്. എന്താണ് മുസ്തഹബായിട്ടുള്ളത്? ബിഷാറത്തിൽ മുസ്ലിം. ബിഷാറത്തി അൽ മുസ്ലിം, മുസ്ലിമിനെ ബിഷാറത്ത് ചെയ്യൽ. എന്താ ബിഷാറത്ത്? സുഖിപ്പിക്കലോ, സന്തോഷ വാർത്ത അറിയിക്കൽ, സൂചിപ്പിക്കൽ എന്നാണ് ഞാറ്. മുസ്ലിമിനെ സന്തോഷ വാർത്ത അറിയിക്കൽ അത് സുന്നത്താണ്. ബിമാ യസുറുഹു, ബിമാ യസുറുഹു, അവന് സന്തോഷമുണ്ടാക്കുന്ന കാര്യം കൊണ്ട് അവനെ സന്തോഷിപ്പ്. യസുറു എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന, സന്തോഷിക്കുന്നു എന്നാണ് യസുറു എന്നതിന്റെ അർത്ഥം. മുസ്ലിം അവന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം അത് അറിയിച്ചുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കൽ സുന്നത്താണ്. ഇതിന് എവിടുന്ന തെളിവ്? അഫല ഞാൻ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് മുആദ്ഹ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിൽ നിന്ന് അത് കിട്ടും. അപ്പൊ മുസ്ലിങ്ങളെ നല്ല കാര്യങ്ങൾ അറിയിക്കൽ, അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വിവരം അറിയിക്കാൻ ശ്രമിക്കൽ അത് സുന്നത്താണ്. ഒരാൾക്ക് എന്തെങ്കിലും വിജയമുണ്ടായി അത് അറിയിക്കാൻ ശ്രമിക്കൽ, ഒരാൾക്കൊരു കുട്ടിയുണ്ടായി, ഇത്തരം കാര്യങ്ങൾ, സന്തോഷ വാർത്തകൾ അയാളെ അറിയിച്ചു കൊടുക്കൽ ദീനിയായതും ദുന്യവിയായതും. ദീനിയായ സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഒരു ഇബാദത്തിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ ഒരു ഇബാദത്തുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇന്ന പുണ്യങ്ങളുണ്ട്, അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കൽ അത് സുന്നത്താണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. അത് ആ വിഷയത്തിന്റെ കാര്യം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കേണ്ട എന്ന് പറഞ്ഞത് മുസ്ലിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലല്ല, ആ വിഷയം അവരെ അറിയിക്കണ്ട എന്ന കാര്യത്തിൽ. 18 കാര്യം, അൽസാമിനത് അശറ, അൽ ഖൗഫു മിനൽ ഇത്തികാലി അലാ സഅത്തി റഹ്മത്തില്ലാഹ്. അൽ ഖൗഫ്, ഭയം. അൽ ഖൗഫു മിനൽ ഇത്തികാൽ, അൽ ഇത്തിക്കാൽ എന്ന് പറഞ്ഞാൽ പിടിച്ചു തൂങ്ങുക, അതിൽ പരിപൂർണമായി അതിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുക. അൽ ഖൗഫു മിനൽ ഇത്തിക്കാൽ അലാ സഅത്തി റഹ്മത്തില്ലാഹ്, അലാ സഅത്തി റഹ്മത്തില്ലാഹ്. സഅത്ത് എന്ന സഅത്ത്, അൽ ഖൗഫ് ഭയം, മിനൽ ഇത്തിക്കാൽ പരിപൂർണമായി ഒതുങ്ങിക്കൂടുന്നതിൽ നിന്നുള്ള ഭയം. എന്തിലേക്ക് ഒതുങ്ങിക്കൂടൽ? അല സഅത്തി റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത്, അതിലേക്ക് ഒരാൾ പരിപൂർണമായി ഒതുങ്ങിക്കൂടുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് റഹ്മത്തുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരും, അതുകൊണ്ട് തിന്മകളിൽ തിന്മകളിൽ അയാൾ തുടർന്നു പോവുകയും അതിൽ നിന്ന് വിട്ടു നിൽക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരാൾക്കുണ്ടാവുക. നിങ്ങൾക്കറിയാം അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു മുഅ്മിൻ, അൽ മുഅ്മിനു യസീറു ബൈന ജനാഹൈൽ ഖൗഫി വറജാ, ഒരു മുഅ്മിൻ അവൻ സഞ്ചരിക്കേണ്ടത് ഭയത്തിന്റെയും പ്രതീക്ഷയുടെയും ചിറകുകൾക്ക് ഇടയിൽ നിന്നുകൊണ്ടാണ്. ഒരു പക്ഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് പറക്കാനുള്ള ചിറകുകളാണ് അതിനെ പറക്കാൻ സഹായിക്കുന്നത്. അതുപോലെ ഒരു മുസ്ലിമിനെ അവന്റെ ഇബാദത്തുകൾ മുന്നോട്ട് നയിക്കുന്നത് എന്തായിരിക്കണം? ഖൗഫും റജാവുമായിരിക്കണം. തീർത്തും പ്രതീക്ഷ മാത്രമായിട്ട് അള്ളാഹ് പുറത്തു വരും പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനം തിന്മകളിൽ ഒരാള് പോയി കഴിഞ്ഞാൽ അതവനെ നശിപ്പിക്കും. എന്നാ അള്ളാഹ് തീരെ പുറത്തു വരില്ല എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് റഹ്മത്ത് പരിപൂർണമായി നശിച്ചുകഴിഞ്ഞാലോ? അതും പാടില്ല. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഫഅയ്യുഹുമാ ഗലബ ഹലക സാഹിബുഹു, അതിലേതെങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാൾ അധികമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾ നശിച്ചുപോകും. ഫഅയ്യുഹുമാ ഗലബ ഹലക സാഹിബുഹു, അതിലേതെങ്കിലും ഒന്ന് അധികമായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾ നശിച്ചുപോകുമെന്ന് നബി സല്ലല്ലാഹു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റഹിമഹുള്ള അദ്ദേഹം അറിയിച്ചത് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഭയം വർദ്ധിച്ചിട്ട് അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷ ഇല്ലാതാവാനും പാടില്ല. അള്ളാഹിനെ കുറിച്ചുള്ള പ്രതീക്ഷ വർദ്ധിച്ച് അവസാനം അള്ളാഹിനെ തീരെ ഭയമില്ലാതാകാനും പാടില്ല. രണ്ടിന്റെ ഇടയിലായിരിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ആരോഗ്യമുള്ള സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിനെ ഭയക്കട്ടെ, മരിക്കുമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ, രോഗമുള്ള സന്ദർഭങ്ങളിൽ അവൻ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കട്ടെ. കാരണം ഭയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇബാദത്ത് കൂടുതൽ ചെയ്യും, റഹ്മത്തിൽ പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. മരണത്തിന് തൊട്ടു മുന്നേ ഏറ്റവും നല്ല കാര്യം ഇസ്തിഗ്ഫാർ ചെയ്യലാണ്. അള്ള എല്ലാം പുറത്തു നിന്ന് മരിക്കാൻ സാധിക്കലാണ് ഏറ്റവും ഒരാളെ സംബന്ധിച്ച് നല്ല കാര്യം. എന്നാൽ ആരോഗ്യമുള്ള സന്ദർഭത്തിലോ അയാൾക്ക് ജീവിക്കാൻ കഴിയുന്ന അയാൾ ഇബാദത്തുകൾ മുന്നേറുകയാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യം. ശരി, മാത്രമല്ല ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു മുഹമ്മദ് സാലിഹ് അൽ ഉസൈമി റഹിമഹുള്ള അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ മസ്അലയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ മുസ്ലിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. അതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതിന് തെളിവായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കുട്ടി ഉണ്ടായ കാര്യം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അത് മലക്കുകൾ ചെയ്തിരുന്ന കാര്യമാണ്, നല്ല കാര്യം. മലക്കുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കുട്ടി ഉണ്ടായ കാര്യം അറിയിച്ചത് ഖുർആനിലൊക്കെ വന്നതാണല്ലോ. ആ കഥ നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടായി. ശരി, അത്താസി ആശർ, 19-ാമത്തെ മസ്അല, قول المسؤول عما لا يعلم الله ورسوله اعلم. قول المسؤول, قول പറയൽ, വാക്ക്. المسؤول ചോദിക്കപ്പെടുന്നവൻ പറയൽ. عما لا يعلم, അവൻ അറിയാത്ത കാര്യത്തെക്കുറിച്ച് അവൻ എന്തു പറയൽ? الله ورسوله اعلم എന്നു പറയൽ. الله ورسوله اعلم എന്നു പറയൽ. ഇത് ഈ മസല നമ്മൾ അത് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ ധാരാളമായി ഏതാണ്ട് ചില അസറുകളൊക്കെ നമ്മൾ അതിൽ ഉദ്ധരിച്ചതാണ്, ഇനി ആവർത്തിക്കുന്നില്ല. പക്ഷെ അതിലൊരു ഫായിദ കൂടി പറയാനുള്ളത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, നിങ്ങളോട് ആരോടെങ്കിലും ഒരാൾ എന്തെങ്കിലും മസല ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു യഅലമുഹു എന്ന് പറയരുത്, അള്ളാഹുവിന് അതറിയാം, അങ്ങനെ പറയരുത്. കാരണം അള്ളാഹു യഅലമു ദാലിക വഗൈറോ, അള്ളാഹുവിന് ആ മസ്അലയും അതല്ലാത്ത മസ്അലയും അറിയാം, അത് മാത്രമല്ല അള്ളാഹ്ക്ക് അറിയാം. അപ്പൊ അത് അള്ളാഹുവിന് അറിയാമെന്ന് പറയുന്നതിനേക്കാൾ നല്ല അള്ളാഹു റസൂലുഹു അഅലം, അതല്ലെങ്കിൽ ലാ അദ്രി, ഇങ്ങനെ പറയലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു യഅലമുഹു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അള്ളാഹു റസൂലുഹു അഅലം എന്ന് പറയലാണ്. ശരി, പിന്നെ ഈ മസ്അലയിലുള്ളത് മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ കൂടി ദുന്യവിയായ പ്രാപഞ്ചികമായ ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലായാലും മരിച്ച കാലഘട്ടത്തിലായാലും അള്ളാഹു റസൂലുഹു അലെന്ന് പറയാൻ പാടില്ല. കാരണം പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ള കാര്യം റസൂലുള്ളാഹിക്ക് അറിയില്ലേ? ഇത് ദീനിയായ കാര്യങ്ങളിൽ മാത്രം ബാധകമാണ്. ഒരാളോട് ചോദിക്കാൻ പെരുന്നാളിൻ്റെ അത് നോമ്പെടുക്കാൻ പാടുണ്ടോ, അവന് പറയാം അല്ലാഹു റസൂലുഹു അലന്ന് പറയാം. കാരണം അത് ദീനിയായ വിഷയമാണ്. എന്നാൽ ശരി, വേറൊരു ചോദ്യം ചോദിക്കാൻ, ഈ മാസം മഴ പെയ്യുമോ? അപ്പോൾ അവൻ അല്ലാഹു റസൂലുഹു ഇല്ല, അത് അല്ലാഹുക്ക് അറിയ അല്ലാഹിൻ്റെ റസൂൽ അറിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കേണ്ടതുണ്ട്. ദീനിയായ കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുമെന്ന് പറയുന്നത്. അതല്ലാതെ പ്രാവചികമായി നടക്കുന്ന കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുകയില്ല. അല്ലാഹു അഅലം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, മരിച്ചു കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോടുകൂടി അല്ലാഹു അഅലം എന്ന് പറയലാണ് കൂടുതൽ ശരി. സഹാബികൾ പലരും ആ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് കൂടുതൽ ശരിയായിട്ടുള്ള അല്ലാഹു അഅലം. ഇരുപതാമത്തെ മസ്അല, ജവാസു തഖ്സീസി ബഅദി നാസി ബിൽ ഇൽമി ദൂന ബഅദി. ജവാസു അനുവദനീയമാണ് എന്ന കാര്യം. തഖ്സീസ് പ്രത്യേകമാക്കൽ. ജവാസു തഖ്സീസി ബഅദി നാസ് ചില ജനങ്ങളെ ചില ആളുകളെ പ്രത്യേകമാക്കൽ. ബിൽ ഇൽമി ഒരു ഇൽമു കൊണ്ട് ചില ആളുകൾക്ക് മാത്രം ഒരു ഇൽമ് പറഞ്ഞു കൊടുക്കുക. ദൂന ബഅദിൻ വേറെ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ചില ആളുകളോട് മറച്ചു വെക്കുകയും വേറെ ചില ആളുകളോട് ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യാം എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളൂ, ബാക്കി പലരോടും പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ചില ആളുകളോട് ചില ഇൽമു പറയാം, വേറെ ചില ആളോട് പറയാൻ പാടില്ല. ഫിത്തിന് ഭയക്കാത്ത ആളുകൾ അവരോട് ചില മസ്അല നമുക്ക് സംസാരിക്കാം. അറിവുള്ള ആളുകൾ, ഇന്ന് അല്ലാഹുൽ മുസ്തഹാൻ പല ആളുകൾ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. മസ്അലകൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അത് അതേപോലെ തന്നെ പറയാന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഫിത്തിനയായേക്കാം. അപ്പൊ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. തുല്ലാബിൽ ഇൽമുകൾപ്പെട്ട ചില ആളുകളോട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് ചിലപ്പോൾ സാധാരണക്കാരോട് പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളെല്ലാവരും ഇൻഷാഅല്ലാഹ് തുല്ലാബിൽ ഇൽമാണെന്ന് വിചാരിക്കാം. സ്വഹീഹുൽ ബുഖാരിയിലെയും സ്വഹീഹ് മുസ്ലിമിലെയും എല്ലാ ഹദീസുകളും സ്വഹീഹാണ് എന്നാണ് മൊത്തത്തിൽ നമ്മൾ പറയാറുള്ളത്. അത് ശരിയാണ്. സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമിലെ എല്ലാ ഹദീസുകളും അതിലെ മെത്തിൻ പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഹദീസുകളാണ്. എന്നാൽ സ്വയം ഇത് നമ്മൾ പറയുന്നത് ഒരു ആമമായ കലാമാണ്, ഒരു പൊതുവായ വാക്കാണ്. എന്നാൽ ത്വാലിബ് ഇൽമ് ഹദീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ അവനോട് നമ്മൾ ചിലപ്പോൾ പറഞ്ഞേക്കാം സ്വഹീഹ് ബുഖാരിയിലെ ചില ഹദീസുകൾക്ക് വിമർശനം വന്നിട്ടുണ്ട്, ഇജ്മാ ഉണ്ട് എന്ന് പറയ. ഇജ്മാ പറയപ്പെടാത്ത ഹദീസുകൾ സ്വഹീഹ് ബുഖാരിയിലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഇജ്മാ പരിപൂർണമായ മുസ്ലിം ഉമ്മത്തിൽ ഇജ്മായിലായ ഹദീസുകളുണ്ട്, അത് അംഗീകരിക്കൽ എല്ലാവരുടെ മേലും ബാധ്യതയാണ്. പക്ഷെ ഇജ്മാ വരാത്ത ചില ഹദീസുകളുണ്ട്, ഉദാഹരണത്തിൽ ദാറുഖുത്നിയെ പോലുള്ള ആളുകൾ വിമർശിച്ച ചില ഹദീസുകളുണ്ട്. അതൊരു താലിബ് ഇൽമിനോട് നമ്മൾ പറയേണ്ടതുള്ളൂ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്ത് ആവശ്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹുൽ ബുഖാരിയിലുള്ള എല്ലാ ഹദീസും അവന്റെ ജീവിതത്തിൽ അവൻ ആവശ്യമാണ്. അതേസമയം സനദുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ചില ഹദീസ് ദഈഫാണ്, ചില ഹദീസ് സ്വഹീഹാണ് എന്ന ചർച്ചകൾ ഇതിലുണ്ടോ? ഉണ്ട്. അതൊരു താലിബ് ഇൽമിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണക്കാരോട് പോയിട്ട് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ പല മസ്അലകളും അതേപോലെ ഫിഖ്ഹിയായ പല മസ്അലകളിലും പണ്ഡിതന്മാർ റുഖ്സകൾ നൽകിയിട്ടുണ്ട്, ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആ ഇളവുകളൊക്കെ സാധാരണക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ ചിലർ പറഞ്ഞത് കാണാം, മൻ തതബഅ റുഖസൽ ഉലമാഇ സന്ദഖ്, പണ്ഡിതന്മാർ നൽകിയ ഇളവുകളെല്ലാം ഒരാൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ നിരീശ്വരവാദിയായി മരിച്ചു എന്നാണ്. കാരണം അതിനു മാത്രം റുഖ്സകൾ ഉലമാക്കളുടെ അക്വാലുകൾ കാണാൻ സാധിക്കും. അതിലെല്ലാം ശരിയല്ല. അതുകൊണ്ടാണ് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു പണ്ഡിതൻ ഒരു പുസ്തകം കൊണ്ടുകൊടുത്തു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഈ പുസ്തകത്തിലുള്ളത് മുഴുവൻ പണ്ഡിതന്മാർ റുഖ്സ നൽകിയ വിഷയങ്ങൾ. അദ്ദേഹം പറഞ്ഞു, നീ പുസ്തകം എന്ത് ചെയ്യരുത്, ആളുകൾക്ക് കാണിച്ചു കൊടുക്കരുത്, ആ പുസ്തകം നീ പുറത്തേക്ക് വിടരുത്. ജനങ്ങൾ റുഖ്സകളിൽ മാത്രം ഒതുങ്ങിക്കോളും. റുഖ്സ മാത്രം അറിഞ്ഞ് ഇനി അസല് അറിയില്ലായിരിക്കും. റുഖ്സ മാത്രം അറിയാന്നുള്ള അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് അയാളെ സംബന്ധിച്ച് ഇബാദത്ത് തന്നെ ഉണ്ടാവില്ല. ചിലപ്പോൾ ആകെ റുഖ്സകൾ മാത്രം ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉദാഹരണത്തിന് കാലിന് എങ്കിലും ഇരിക്കാം നിസ്കാരത്തിൽ, കാലിൽ എവിടെയെങ്കിലും ചെറിയൊരു വേദന വരുമ്പോഴത്തേക്കും മുമ്പിൽ ഇരിക്കും. ഇന്ന് പലപ്പോഴും നമ്മുടെ ഇഖ്വാനിൽ പല ആളുകൾക്ക് സംഭവിക്കുന്നതാണ്, അവന് നിൽക്കാൻ സാധിക്കും, നിന്നിട്ട് എന്തൊക്കെയോ പണി എടുക്കണ്ടാവും, പക്ഷേ സ്വലാത്തിൽ നമസ്കാരത്തിൽ അവന് ഇരിക്കൽ ഒരു റുഖ്സയായിട്ടുണ്ട് എന്ന് അവൻ അറിയാം. തയ്യ പിന്നെ കാലിന് ചെറിയ ആണുത്തിയാലും അവൻ പിന്നെ ഇരുന്ന് തിരസ്കരിക്കോളും. സമയം ഫർളായ നമസ്കാരങ്ങളിൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ നിന്ന് തന്നെ നിസ്കരിക്കണം എന്നുള്ളത് റുഖ്നാണ്. നിന്നിട്ട് നിസ്കരിക്കാൻ സാധിച്ചിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരം ബാത്തിലാണ്, സ്വീകരിക്കപ്പെടില്ല. പക്ഷെ ആളുകൾക്ക് റുഖ്സ മാത്രമേ അറിയുള്ളൂ. അസ്ലൻഡാണ് നിൽക്കൽ റുഖ്നാണ് എന്ന, നിസ്കാരത്തിൽ നിൽക്കൽ റുഖ്നാണ്. അപ്പൊ അത്തരം റുഖ്സകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ സൂക്ഷ്മത കാണിക്കണം. അപ്പൊ ചില ആളുകൾക്ക് ചില വിവരം പറഞ്ഞു കൊടുക്കാം, വേറെ ചില ആളുകൾക്ക് പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കുന്ന ആളുകൾക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കലോ. അല്ലെങ്കിൽ ഉദാഹരണത്തിന് കള്ളു കുടിക്കുന്ന അല്ലെ പിന്നെ വീഡിയോ വലിക്കുന്ന ഒരാളോട് നമ്മൾ പോയിട്ട് പറയാണ്, തൈബ് ഉലമാക്കൾക്കിടയിൽ ഖിലാഫുണ്ട്, വീഡിയോ വലിക്കാൻ പാടുണ്ടോ എന്ന്, അല്ലെങ്കിൽ വീഡിയോ വലിക്കാൻ പാടുന്നു എന്ന് പറഞ്ഞ ചില ആൾക്കാരുണ്ടാവും. പിന്നെ ഞാൻ അപ്പൊ പറയേണ്ടതില്ല, അതവരോട് പറയില്ല. കാരണം അവനെ ആ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. അതേസമയം ഒരു താലിബ് ഇൽം, ഒരു മതവിദ്യാർത്ഥിയുടെ അടുക്കൽ ഇന്ന വിഭാഗത്തിൽ ഇന്ന തെളിവുകളുണ്ട്, ഇന്ന വിഭാഗത്തിൽ ഇന്ന തെളിവുകളുണ്ട് എന്ന വിഷയം നമുക്ക് അവരോട് പറയാൻ സാധിക്കും. അതേപോലെ പുസ്തകങ്ങൾ രചിക്കുന്ന സന്ദർഭത്തിൽ ഈ അമാനത്ത് നമ്മൾ പാലിക്കണം. ഇതാണ് വിഷയത്തിൽ പറയാനുള്ളത്. ശരി, ഈ വിഷയത്തിൽ ابن مسعود رضي الله عنه اديهم പറഞ്ഞു കാണാം, انك لن تحدث قوما بحديث لا تبلغه عقولهم الا كان لبعضهم فتنه. നീ ആളുകൾക്ക് അവരുടെ ബുദ്ധി എത്തിയിട്ടില്ലാത്ത രൂപത്തിലുള്ള ഹദീസുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരിൽ ചില ആളുകൾക്ക് ഫിത്നയാകാതിരിക്കുകയില്ല. ജനങ്ങളുടെ ബുദ്ധി നിലവാരം എത്തിയിട്ടില്ലാത്ത വിഷയങ്ങൾ അവർക്ക് നീ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരിൽ ചില ആളുകൾക്ക് ഫിത്നയാകാതിരിക്കുകയില്ല. അപ്പൊ ആളുകൾ മാത്രമല്ല, നിങ്ങൾക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, വഖൂനു റബ്ബാനിയീന, നിങ്ങൾ റബ്ബാനിയങ്ങളാകണം. ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അർറബ്ബാനി അൽആലിമുർ റബ്ബാനി, ശരിയായ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ, അല്ലദീ യുഅല്ലിമുൻ നാസ സിഗാറൽ മസാഇലി ഖബ്ല കിബാരിഹ, الذي يعلم الناس صغار المسائل قبل كبارها. വലിയ മസ്അലകൾ പഠിപ്പിക്കുന്നതിന് മുന്നേ ചെറിയ മസ്അലകൾ പഠിപ്പിക്കുന്നവനാണ് ശരിയ പണ്ഡിതൻ, ശരിയായ പണ്ഡിതൻ. വലിയ വലിയ മസ്അലകൾ പഠിപ്പിക്കുന്നതിന് മുന്നേ അടിസ്ഥാനപരമായി ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, എന്നിട്ട് വലുതിലേക്ക് കൊണ്ടുപോകുന്നവനാണ് ശരിയായ പണ്ഡിതൻ. ഇന്ന് അല്ലാഹു മുസ്താൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ വേണ്ടത്, 4 വർഷം അല്ലെങ്കിൽ 4 മാസം ക്രാഷ് കോഴ്സിന് വരും, എല്ലാ ഹദീസിനെ കുറിച്ചുള്ള എല്ലാ വിവരവും കിട്ടിയിട്ട് തിരിച്ചു വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഇന്ന് ദീനി വിജ്ഞാന രംഗത്ത് പലപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇത് പറ്റില്ല. ഇൽമൊരിക്കലും പെട്ടെന്ന് ഒറ്റയടിക്ക് നമുക്ക് നേടിയെടുത്ത് തിരിച്ചു പോകാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഓരോരുത്തരുടെ ബുദ്ധി നിലവാരം നോക്കി സംസാരിക്കുക എന്നൊരു ആവശ്യമാണ് എന്ന കാര്യം ഇബ്നു ഉസൈമീൻ റഹ്മല്ല അദ്ദേഹം ഇതിന്റെ വിശദീകരിച്ച് പറഞ്ഞേ കാണാം. حيث ان بعض الناس لو اخبرته بشيء من العلم افتتن. ചില ആളുകളോട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാതിരിക്കാം, കാരണം അവർ ചിലപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് ഫിത്നയായേക്കാം. പലപ്പോഴും പല ആളുകൾക്ക് സംഭവിക്കാറുണ്ട്, ഹദീസ് അംഗീകരിക്കണം എന്ന് പോലും അറിയാത്തവനോട് പോയിട്ട് നമ്മൾ ചില ഹദീസുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതവന് ഫിത്നയാവും. അവൻ മൊത്തത്തിൽ ഇസ്ലാം നല്ലതാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം സത്യാന്ന് വിശ്വസിച്ച് നടക്കുന്നതിനേക്ക്, എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇൽമുൽ ഹദീസ് ഈ സയൻസിൽ വല്ലാതെ ഭ്രമം കയറി സയൻസ് എന്ത് പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ. അവനോട് നമ്മൾ ആദ്യം തന്നെ പോയിട്ട് പുറമേക്ക് സയൻസിനോട് വിരുദ്ധമെന്ന് തോന്നിക്കുന്ന, അതല്ലെങ്കിൽ ഇന്ന് സയൻസ് കണ്ടുപിടിച്ച എന്തെങ്കിലും കാര്യത്തിനോട് വിരുദ്ധമായ ഹദീസുകൾ അവനോട് ആദ്യം തന്നെ പോയി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ആ ഹദീസിനെ ഉൾക്കൊള്ളും, ചിലപ്പോൾ അവൻ പറയും ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണെങ്കിൽ ഈ റസൂലുള്ളാഹിനെ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവില്ല, അത് വരെ വേണമെങ്കിൽ അവൻ പറഞ്ഞേക്കാം. ചിലപ്പോൾ അതിലൂടെ അവൻ കാഫിറാവും. നമ്മളെ ലക്ഷ്യം ആൾക്കാരെ എങ്ങനെയെങ്കിലും കാഫിറാക്കി ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതല്ല, മറിച്ച് തയ്യബ് അവരോട് ഇത് മറച്ചു വെക്കണമെന്നല്ല നമ്മൾ പറയുന്നത്. ആദ്യം നീ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കും, എന്നിട്ട് നീ അത് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഓരോരുത്തരുടെയും അവസ്ഥകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞേക്കാണ് ഹജ്ജ് സുന്നാസ ബിമാ യഅരിഫൂൻ, ജനങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങൾ അവരോട് സംസാരിക്കുക, അറിയാത്ത കാര്യങ്ങൾ ആദ്യം തന്നെ എടുത്തു പറയൽ ഇഖ്ലാസിന് കോട്ടം തട്ടിക്കുന്നത് കൂടിയാണ്. ജനങ്ങൾക്ക് ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ തീർത്തും ഇങ്ങനെ അത്ഭുതം ഉണ്ടാക്കുന്ന വളരെ രസകരമായ വിവരങ്ങൾ മാത്രം പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. എന്താ പറയുക, ഗരീബായ വിവരങ്ങൾ, വളരെ അപരിചിതമായ വിജ്ഞാനങ്ങൾ മാത്രം പറയുന്നതാണെങ്കിൽ. പണ്ട് മുഹദ്ദിസീങ്ങൾക്കിടയിലും അത്തരം ആളുകൾ ഉണ്ടായിരുന്നു. അവര് സാധാരണക്കാരായ മുഹദ്ദിസീങ്ങൾ പറയുന്ന സാധാരണ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഹദീസുകളൊന്നും പറയില്ല. എവിടെയും കേൾക്കാത്ത ഹദീസുകൾ, എവിടെയും കേൾക്കാത്ത അൽഫാദുകൾ. അത്തരം മുഹദ്ദിസീങ്ങൾ, അത്തരം ആളുകളെ അത് വല്ലാതെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഹദീസുകൾ പരിപൂർണമായി തള്ളപ്പെടാറുണ്ടായിരുന്നു. വല്ലാതെ ആളുകൾ കേൾക്കാത്ത കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമല്ല, അത് ഇഖ്ലാസിന് കോട്ടം തട്ടിക്കുന്ന ആളുകൾക്കിടയിൽ ഞാനൊരു വമ്പനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരിക്കാം പലപ്പോഴും ഇത്തരം ആളുകൾ അത്തരം ഹദീസുകളേറ്റ് വരും. അപ്പൊ ആളുകൾ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പതുക്കെ പതുക്കെ അതിന്റെ അർത്ഥം, ഈ പറയുന്നതിന്റെ ഒന്നും അർത്ഥം ഹദീസുകൾ മിണ്ടാതിരിക്കണം എന്നല്ല. പക്ഷേ മിത്തതിരീജ് പതുക്കെ പതുക്കെ ദർജയായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കണം, ഓരോ കാര്യങ്ങളും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ബിമാ യഅരിഫൂൻ, ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അൽഹാദിയ വൽഇശ്റൂൻ, 21, തവാദുഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിറുകൂബിൽ ഹിമാർ മഅൽ ഇർദാഫി അലൈഹി. തവാദുഉഹു, തവാദുഉ വിനയം, തവാദുഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം എന്തിൽ നിന്നാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുക? ലി റുഖൂബിൽ ഹിമാർ, കഴുതപ്പുറത്ത് കയറി എന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം മനസ്സിലാക്കാൻ സാധിക്കും. മഅൽ ഇർദാഫി അലൈഹി, രണ്ട് കാര്യമുണ്ട് അതിനോടൊപ്പം. മഅൽ ഇർദാഫ്, പിന്നിൽ ഒരാളെ ഇരുത്തിയിട്ടുണ്ട്. അലൈഹി ഐ അലൽ ഹിമാർ, കഴുതയുടെ മേൽ ഒരാളെ പിന്നിൽ ഇരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തു എന്നതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം മനസ്സിലാക്കാൻ സാധിക്കും. അസ്സാനി അലി ഷിറൂൻ, 22, ജവാസുൽ ഇർദാഫി അലൽ ദാബ്ബ, മൃഗത്തിന്റെ മേൽ രണ്ടാളുകൾക്ക് യാത്ര ചെയ്യാൻ അനുവദനീയമാണ് എന്നതിനുള്ള തെളിവ്. വലാക്കിൻ ബിഷർത്ത്, അതിനൊരു ഷർത്തുണ്ട്. എന്താണ്? മൃഗത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, അതിന് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലാകാൻ പാടില്ല എന്നൊരു ഷർത്ത് അതിനുണ്ട്. 23, ഐദമു ഷഅനി ഹാദിഹിൽ മസ്അല, ഇതിലത് 24-ാമത്തെയാണ്. നിങ്ങളിൽ എത്രാമത്തെ? 23, 23 തിരിച്ചാണല്ലേ, ഇതിൽ നേരെ തിരിച്ച് അങ്ങോട്ടും കൊണ്ടുണ്ട്. ശരി, അറാബി അലി ഷറൂൻ, ഫദീലത്തു മുആദ് ഇബ്നു ജബലിൻ റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത. അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം? അദ്ദേഹത്തിന് മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇൽമു പറഞ്ഞു കൊടുത്തു എന്നതിൽ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിന്റെ അടുക്കൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അറാബി അലി ഷറൂൻ, 24, عظم شأن هذه المسألة، هي مسألة يدى غوروا، هي مسألة يدى عظم شأن، هذا يدى غوروا، هذا يدى من سلاك سادكة، هي مسألة معاذ رضي الله عنه من رسول الله صلى الله عليه وسلم بيشو ورقيم، ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെടാൻ മാത്രം സന്തോഷമടങ്ങിയ ഒരു മസ്അലയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും ചെയ്തു. അഫല ഉബഷിറുന്നാസ്, ഞാൻ ജനങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കട്ടെ വെച്ച് റസൂലുള്ള പറഞ്ഞില്ല, ഏയ് ഇതൊരു സന്തോഷ വാർത്തയല്ല എന്നല്ല പറഞ്ഞത്. അവർ അതിലേക്ക് ഒതുങ്ങിക്കൂടാതിരിക്കുന്നതിന് നീ അത് അവരോട് പറയേണ്ടതാണ്. അപ്പൊ മസ്അലയ്ക്ക് അതിന് മാത്രം ഗൗരവമുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമ്മൾ ഇതേപോലെ ഒത്തുകൂടുകയാണെങ്കിൽ അടുത്ത ആഴ്ച പരിപൂർണമായി നമ്മൾ ഈ പഠിച്ച അധ്യായത്തിന്റെ മുറാജാക്ക് പോലും മാത്രം ഇരിക്കാം. അടുത്ത ആഴ്ച ഒരു ദിവസം നമ്മളെന്ത് ചെയ്യുക, അടുത്ത അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ അധ്യായം ഒന്നുകൂടി നമ്മളെന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഇരുന്നിട്ട് ഞാനുണ്ടാവും ഇൻഷാല്ല, ഉണ്ടാവുകയാണെങ്കിൽ ഒരുമിച്ചിരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുറാജ നടത്താം, എന്നിട്ട് അടുത്ത അധ്യായത്തിലേക്ക് പോകും. ഇത് കാണാതെ പഠിക്കണം, മസായിലുകൾ കാണാതെ പഠിക്കാൻ സാധിക്കുമെങ്കിൽ പഠിക്കാം, നിർബന്ധമില്ല. പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഇതിലെ അദില്ലത്തുകൾ കാണാതെ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു അക്ബർ. ايضا مش انا لا ايضا الجوهر شان كاريه ايضا مش اني هذه المساله اي كاريه تنتهي جوهر اي مساله എന്ന കാര്യത്തിന്റെ ഷാ എന്ന കാര്യം വിഷയം